السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അവസാനമായി ഇന്നലെ നാം വായിച്ച വിഷയം, ഒരു മുസ്ലിം സഹോദരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിം സഹോദരനുമായി ബന്ധം വേർപെടുത്തി നിൽക്കാൻ പാടില്ല, ബന്ധം മുറിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. 3 ദിവസത്തിലധികം ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് ഹറാമാണ്. അവരിൽ രണ്ടാളുകൾ തമ്മിൽ അങ്ങനെ പ്രശ്നമുണ്ടായാൽ ആരാണോ സലാം പറഞ്ഞ് ആദ്യം ആരംഭിക്കുന്നത് ആ വ്യക്തിയാണ് ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മനുഷ്യർ പരസ്പരം സ്വീകരിക്കേണ്ട ചില നിലപാടുകളെ സംബന്ധിച്ചുള്ള ഹദീഫുകളാണ് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഈ ഭാഗത്ത് ഉദ്ധരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം കുല്ലു മഅറൂഫിൻ സദഖ അഖ്റജഹുൽ ബുഖാരി. അതിനുശേഷം ഉദ്ധരിച്ചിരിക്കുന്ന ഹദീഫ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീഫാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീഫാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഹറാം അൽ അൻസാരി എന്നാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഹറാമിനിൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, സഹാബികൾ അൻസാരികളുണ്ട്, മുഹാജിരികളുണ്ട്. അദ്ദേഹം അൻസാരികളിൽപ്പെട്ട സഹാബിയാണ്, അഥവാ മദീനക്കാരിൽപ്പെട്ട സഹാബിയാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണ്. അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ വാപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹും സഹാബിയാണ്. അദ്ദേഹത്തിന്റെ വാപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹും സഹാബിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വാപ്പയും സഹാബിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം അവരുടെ പേര് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? റളിയല്ലാഹു അൻഹുമ എന്ന് പറയുക, റളിയല്ലാഹു അൻഹുമ എന്ന് പറയുക. പൊതുവെ നമുക്കറിയാം, ഒരാളാണെങ്കിൽ റളിയല്ലാഹു അൻഹു, ഒരു സ്ത്രീയെ കുറിച്ചാണെങ്കിൽ റളിയല്ലാഹു അൻഹ, ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരാണെങ്കിൽ റളിയല്ലാഹു അൻഹുമ, രണ്ടിലധികം ആളുകൾ ഉണ്ടെങ്കിൽ റളിയല്ലാഹു അൻഹും, ആ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹും സഹാബിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്, അധികമായി ഹദീസുകൾ ഉദ്ധരിക്കുന്ന സഹാബികളിൽപ്പെട്ട ഒരു സഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അധികമായി ഹദീസുകൾ ഉദ്ധരിക്കുന്നവർ എന്ന് പറയുമ്പോൾ അൽ മുക്സിറൂന മിന സഹാബ, 7 പേരാണവർ. സഹാബത്തിന്റെ കൂട്ടത്തിൽ അധികമായി ഹദീസുകൾ ഉദ്ധരിച്ചവർ 7 ആളുകളാണ്. എന്താണ് അധികം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1000-ൽ അധികം ഹദീസുകൾ ഉദ്ധരിച്ചവർ, 1000-ൽ അധികം ഹദീസുകൾ ഉദ്ധരിച്ചവർ 7 സഹാബികളാണ്. അതിലൊരാളാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ഹജ്ജിന്റെ രൂപമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ഹജ്ജിന്റെ രൂപത്തെ കുറിച്ചുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത് എങ്ങനെയാണെന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വളരെ ഭംഗിയായി വിശദീകരിക്കുന്നു. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും, ചില സഹാബികൾ ചില മേഖലകളിലുള്ള ഹദീസ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഉദ്ധരിച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന്, വുളൂഇന്റെ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹദീസ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദറും ഉഹദും ഒഴികെ എല്ലാ യുദ്ധങ്ങൾക്കും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദറും ഉഹദും ഒഴികെ അദ്ദേഹം എല്ലാ യുദ്ധങ്ങൾക്കും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു, ഗസൗതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 19 ഗസ്വ, ഞാൻ 19 യുദ്ധങ്ങളോളം പ്രവാചകന്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ 19 യുദ്ധങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ലം അഷ്ഹദ് ബദറൻ വലാ ഉഹദൻ, ബദറിലും ഉഹദിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മനഅനി അബി, എന്റെ പിതാവ് അതിനെന്നെ സമ്മതിച്ചിട്ടില്ല. എന്റെ പിതാവ് യുദ്ധത്തിന് പോകാൻ എന്നെ സമ്മതിച്ച് അനുവാദം നൽകിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയ അദ്ദേഹത്തിന്റെ സഹോദരിമാരുണ്ടായിരുന്നു. അവരുടെ കാര്യം നോക്കാൻ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ബദറിന്റെയും ഉഹദിന്റെയും സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് യുദ്ധത്തിന് പുറപ്പെടാൻ അനുമതി നൽകിയിട്ടില്ല, മറിച്ച് വീട്ടിലുള്ള കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവിടെ നിർത്തുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ഷഹീദാകുന്നത് ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബ്ദുല്ലാഹു ബിൻ ഹറാം റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ്. അതിനുശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതകളിൽപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ, മസ്ജിദ് നബവിയിൽ ദീന് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു സദസ് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ദീന് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരു ഹൽഖയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല സഹാബികൾക്കും അങ്ങനെയുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അവസാന കാലഘട്ടം കാഴ്ചയുണ്ടായിരുന്നില്ല. പല സഹാബികളും അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട സഹാബികളുണ്ട്. അതിൽപ്പെട്ട ഒരു സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. കാഴ്ച നഷ്ടപ്പെടുക എന്നുള്ളത് ഒരിക്കലും അറിവ് സമ്പാദിക്കാൻ നമുക്കൊരു തടസ്സമല്ല. അറിവ് സമ്പാദിക്കാൻ ഒരിക്കലും അതിന് തടസ്സമല്ല. അപ്പോൾ ഇന്ന് സൗദി അറേബ്യയിലെ മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ഹഫ്ളഹുല്ലാ അദ്ദേഹം അന്ധനാണ്, കാഴ്ചയില്ല. ഇതിനു മുമ്പ് സൗദിയിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഉബാസ് റഹിമഹുല്ലാ അദ്ദേഹം അന്ധനാണ്, അദ്ദേഹത്തിന് കാഴ്ചയില്ല. അതിനു മുമ്പ് മുഫ്തിയായിരുന്ന മുഹമ്മദ് ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ലാ അന്ധനായിരുന്നു, അദ്ദേഹത്തിന് കാഴ്ചയില്ല. അപ്പോൾ സൗദിയിലെ ഇപ്പൊ സമീപകാലം വന്നിരിക്കുന്ന മൂന്ന് മുഫ്തിമാരും കാഴ്ചയില്ലാത്തവരാണ്. അപ്പോൾ കാഴ്ചയില്ല എന്ന് പറയുന്നത് അതൊരു കുറവോ അല്ലെങ്കിൽ അറിവ് പഠിക്കാൻ നമുക്ക് തടസ്സമോ അല്ല. അറിവ് പഠിക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്കതിന് സാധിക്കും. അതിന് നമുക്ക് കാഴ്ചയോ അല്ലെങ്കിൽ മറ്റിതര കഴിവുകളോ ഒന്നും തടസ്സമല്ല. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടം കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹം മദീനയിൽ വെച്ച് ഹിജറ 74 മരണപ്പെടുന്നത്. അദ്ദേഹം മദീനയിൽ വെച്ച് ഹിജറ 74 മരണപ്പെടുന്നത്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഅറൂഫിൻ സദഖ, കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും നമ്മൾ ചെയ്യുന്ന ഏത് നന്മയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് സദഖയുടെ പ്രതിഫലം നൽകുന്നതാണ്. ഏത് നന്മ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല സദഖയുടെ പ്രതിഫലം നൽകുന്നതാണ്. മറ്റൊരാൾക്ക് നമ്മൾ ഏത് രൂപത്തിലൊരു നന്മ ചെയ്തു കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ലൊരു നന്മ ചെയ്യുകയാണെങ്കിലും അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. ഉദാഹരണത്തിന്, ഒരു സഹോദരനെ കണ്ടു, അവനോട് നല്ലൊരു വാക്ക് പറഞ്ഞു, നമ്മുടെ മനസ്സിൽ ഉദ്ദേശം എന്താണ്, അയാൾക്ക് അതുകൊണ്ട് സന്തോഷം ഉണ്ടാകണം, അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് സദഖയുടെ പ്രതിഫലമാണ്. ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടു അത് വിലക്കി, സദഖയുടെ പ്രതിഫലമാണ്. നന്മ പറഞ്ഞു കൊടുത്തു, സദഖയുടെ പ്രതിഫലമാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം അവന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഉറങ്ങുമ്പോൾ പോലും അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ? ഇഷ കഴിഞ്ഞ ഉടൻ അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങുക, അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്? നല്ല ഉന്മേഷത്തോടു കൂടി രാവിലെ എഴുന്നേൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, സുബ്ഹിന്റെ ജമാഅത്തായിട്ട് മസ്ജിദിലേക്ക് പോകണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്കിന്റെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ആരോഗ്യമുണ്ടാവണം, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യണം, അടിമകൾക്ക് നന്മ ചെയ്യണം, എന്റെ കുടുംബത്തിന്റെ കാര്യം നന്നായിട്ട് എനിക്ക് നോക്കണം, ഈ ലക്ഷ്യത്തിലാണ് ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ അദ്ദേഹത്തിന് അതിന് പ്രതിഫലമാണ്. ഏത് മേഖല നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ വെള്ളം കുടിക്കാണെന്ന് കരുതുക, ബിസ്മില്ല പറഞ്ഞ് വലത് കൈ കൊണ്ട് മൂന്നിറക്കായി വെള്ളം കുടിച്ചാൽ അതിന് നമുക്ക് പ്രതിഫലമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന അദബുകൾ അനുസരിച്ച് ബിസ്മില്ല പറഞ്ഞ് അടുത്ത ഭാഗത്തു നിന്ന് കഴിച്ച് ആ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സുന്നത്തിന്റെ പ്രതിഫലമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈത്തപ്പഴം പോലെയുള്ള മൂന്ന് വിരലുകൾ കൊണ്ട് തിന്നാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ മൂന്ന് വിരലുകൾ കൊണ്ട് തിന്നുക, അത് നമുക്ക് പ്രതിഫലമാണ്. ഇവിടെ അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരിക്കുമ്പോൾ ഇഅ്തികാഫിനെ നിയ്യത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും, അങ്ങനെയുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇവിടെ ഇരുന്നാൽ അത് നമുക്ക് സദഖയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് സദഖയാക്കി തീർക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ളത്, സാധാരണക്കാർ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയാണ്. സാധാരണക്കാർ അവരുടെ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാധനയാണ്. ഉദാഹരണം, നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കും. ചെരുപ്പ് ധരിക്കുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ആളുകളുണ്ടാകും. ഒരു വിഭാഗം ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ വലത് ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാല് ധരിക്കും, പിന്നെ ഇടതുകാല് ധരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? ഇങ്ങനെയാണ് ചെരുപ്പ് ധരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ഒരാൾ ചെരുപ്പ് ധരിച്ചു, പ്രത്യേകിച്ച് ഒന്നും ചിന്തിച്ചില്ല. രണ്ടാളുകളും ചെയ്തത് ഒരേ പ്രവർത്തനം, പക്ഷേ രണ്ടാളുകളും ലഭിച്ചിരിക്കുന്ന പ്രതിഫലം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രതിഫലവും ഇല്ല, മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച പ്രതിഫലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഅറൂഫിൻ സദഖ, ഏത് നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് സദഖ ലഭിക്കും. ഏത് നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് സദഖയുടെ പ്രതിഫലം ലഭിക്കും. പക്ഷെ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് എന്താ? മനസ്സിൽ ആ ഒരു ഉദ്ദേശം ഉണ്ടാകണം. നമ്മുടെ ഭാര്യയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രൂപത്തിൽ സംസാരിക്കുന്നവരാണ് അധിക ആളുകൾ, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ സഹവസിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് പ്രതിഫലമുണ്ട്. ഭാര്യയ്ക്ക് ചെലവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു ഈ സമയത്ത്, അല്ലെങ്കിൽ ചെലവിന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാട്ടുകാരൊക്കെ കൊടുക്കുന്നു, ഞാനങ്ങനെ കൊടുക്കാതിരിക്കുക, ആ ഒരു ചിന്താഗതിയിൽ കൊടുത്താൽ ബാധ്യത പൂർത്തീകരിക്കപ്പെടും, പ്രത്യേകിച്ച് പ്രതിഫലമില്ല. നേരെ മറിച്ച് കൊടുക്കുമ്പോൾ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ്, ആ ഒരു ഉദ്ദേശത്തിൽ ഞാനൊരു നല്ല ഭർത്താവാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, ആ രൂപത്തിൽ നമ്മൾ കൊടുത്താൽ നമുക്ക് അതിന് ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. ഇങ്ങനെ ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനുശേഷം ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞു, അൻ അബി ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, لا تحقرن من المعروف شيئا ولو ان تلقى اخاك بوجه تلقى. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചതാണ്. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ നന്മ, ഒരു നന്മയെ നമ്മൾ നിസ്സാരമായി കാണരുത് എന്നതിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അതിനു മുമ്പായി ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ്. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ് അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്, ആദ്യ കാലഘട്ടം ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാളാണ് മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അഞ്ചാമതായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ അഞ്ചാമത്തെ വ്യക്തിയാണ് മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അത്യാവശ്യം തടിയുള്ള, നല്ല നീണ്ട താടിയുള്ള വ്യക്തിയായിരുന്നു മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്, എവിടെയും സത്യം തുറന്നു പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിരുന്നു. എല്ലാ സഹാബികളും അങ്ങനെയാണ്, പക്ഷേ അദ്ദേഹം ഒന്നുകൂടി എവിടെയും സത്യം തുറന്നു പറയാൻ, ഒരാളെയും ഭയപ്പെടാതെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടിരുന്ന സഹാബിയാണ് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിച്ച, അതിൽ പങ്കെടുത്ത ഒരു സഹാബിയാണ് മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അല്ലാഹു ബൈത്തുൽ മഖ്ദിസ് എത്രയും പെട്ടെന്ന് മുസ്ലിങ്ങളിലേക്ക് തിരിച്ചു നൽകട്ടെ. അപ്പോൾ ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനത്തിന് വേണ്ടി പങ്കെടുത്ത സഹാബിയാണ് മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ പറയുന്നു, وهو اول من حيى رسول الله صلى الله عليه وسلم بتحيه الاسلام. പ്രവാചകനോട് ആദ്യമായി അങ്ങോട്ടേക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് അബൂ ദർ അൽ ഗിഫാരിയാണ്. പ്രവാചകനോട് ആദ്യമായി അങ്ങോട്ടേക്ക്, പ്രവാചകനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞത് ആരാണ്? അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മൊത്തത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സലാം പറഞ്ഞത് ആരാണ്? ആദം അലൈഹി സലാം. ആദം അലൈഹി സലാമിനെ അള്ളാഹു പടക്കുകയും അതിനുശേഷം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സലാം പറയാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ആദം അലൈഹി സ്വലാം അവിടെയുള്ളവരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി സലാം പറഞ്ഞത് ആരാണ്? അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി, ആദ്യമായിട്ട് ഹസ്തദാനം ചെയ്യുന്ന, മുസാഫഹത്ത് ചെയ്യുന്ന പതിവ് ആദ്യമായിട്ട് പ്രാവർത്തികമാക്കിയത് ആരാണ്? യമനികളാണ്. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു ദിവസം യമനിൽ നിന്ന് ചില ആളുകൾ വന്നു. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ജാഅകും അഹ്ലുൽ യമൻ, യമനിൽ നിന്ന് ചില ആളുകൾ വന്നു. വഹും അവ്വലു മൻ ജാഅ ബിൽ മുസാഫഹ, അവരാണ് ആദ്യമായി പരസ്പരം കൈകൊടുക്കുന്ന സമ്പ്രദായം പ്രവർത്തനത്തിൽ കൊണ്ടുവന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആദ്യമായി സലാം പറഞ്ഞത് ആദം അലൈഹി സലാം, ആദ്യമായി പ്രവാചകനോട് സലാം പറഞ്ഞത് അബൂദർ അൽ ഗിഫാരി, ആദ്യമായി മുസാഫഹത്ത് പരസ്പരം കൈകൊടുക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയത് യമനികളാണ് എന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അബൂദർ അൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കും, ഇന്നി ഉഹിബ്ബു ലകമാ ഉഹിബ്ബു ലിനഫ്സി, ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു അതൊക്കെ അബൂദറെ നിനക്ക് വേണ്ടിയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അബൂദറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര വലിയ മഹത്വമാണ്! പ്രവാചകൻ അബൂദറിനോട് പറയാണ്, ഞാൻ എനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതൊക്കെ താങ്കൾക്ക് വേണ്ടിയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ ഫത്വ കൊടുക്കുന്ന സഹാബികളിൽ പെട്ടവരാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് മാറി താമസിക്കുകയും റബദ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അവസാന കാലഘട്ടം കഴിച്ചുകൂടുകയും അവിടെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഹിജറ 32 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഇമാമായി നിസ്കരിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ, നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീ ചിരിക്കുന്ന പുഞ്ചിരിയാണെങ്കിൽ പോലും, ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീ പുഞ്ചിരിക്കുക, അതുപോലും നീ നിസ്സാരമായി കാണാൻ പാടില്ല. ഒരു പക്ഷേ നീ അങ്ങനെ നിത്യമായി പുഞ്ചിരിക്കുന്നതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നിന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല, എല്ലാ നന്മയെയും ഗൗരവത്തോടുകൂടി എടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് പ്രവാചകന്റെ സ്വഭാവമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പുഞ്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. ചില സഹാബികൾ പറയുന്നതായി കാണാം, പ്രവാചകനെ പുഞ്ചിരിച്ചിട്ടല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല, എപ്പോൾ കണ്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുമായിരുന്നു. ഈ ഒരു വിഷയം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആരെ കണ്ടാലും നമ്മൾ ചിരിക്കുക, എല്ലാവരോടും നല്ല രൂപത്തിൽ സഹവസിക്കുക, അതല്ലാതെ പുഞ്ചിരിക്കാത്ത മുഖവുമായി ആളുകളെ കാണുമ്പോൾ, റോഡിൽ വെച്ച് ആളുകളെ കാണുമ്പോൾ, മസാജിദുകളിൽ വെച്ച് ആളുകളെ കാണുമ്പോൾ അവരോട് ചിരിക്കാതെ കഠിനമായ പെരുമാറ്റം, അതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ പ്രവർത്തനമല്ല. നമ്മൾ താഴ്ന്നുകൊണ്ടാണെങ്കിലും ആളുകളോട് നല്ല രൂപത്തിൽ ചിരിച്ച് സംസാരിക്കുക, ആളുകളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ആളുകൾക്ക് നന്മ ചെയ്യുക, എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക. ഏത് മതക്കാരാണെങ്കിലും മുസ്ലിമാണെങ്കിലും കാഫിറാണെങ്കിലും അവരോടൊക്കെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് നമ്മൾ പെരുമാറുക. അങ്ങനെ നമ്മൾ പെരുമാറുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിലേക്ക് അവർ വരും, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ അവർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം അവരുടെ മതത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒഴിവുകൾ കാണിക്കണം, അല്ലെങ്കിൽ അവരുടെ മതപരമായ ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കണമെന്നൊന്നുമല്ല. മറിച്ച് മതപരമായ ചടങ്ങുകൾ അതൊക്കെ മുസ്ലിമിന് മുസ്ലിമിന്റെ ആചാരം, കാഫിറിന് കാഫിറിന്റെ ആചാരം. പക്ഷേ അവരോട് നല്ല രൂപത്തിൽ സഹവസിക്കുമ്പോൾ, നല്ല രൂപത്തിൽ ഇടപഴകുമ്പോൾ, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ നല്ല പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ ഖുർആനിലും ഹദീസിലും വന്നതുപോലെ അവിടുന്ന് നല്ല പെരുമാറ്റത്തിന്റെ ഉടമയായിരുന്നു. നമ്മളെപ്പോഴും നന്മയോടുകൂടി ആളുകളോട് വർത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളോട് വർത്തിക്കുക. ഒരു നന്മയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നന്മകളുടെ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയോടുകൂടി ജനങ്ങളോട് പെരുമാറാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർത്തി നൽകാനും അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.